ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
സൃഷ്ടിയിൽ കാണുന്നു ഞാൻ ദൃഷ്ടിയിൽ കാണുന്നു ഞാൻ ദിവ്യ മഹത്വം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശങ്ങൾ കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിൻ്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായ സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഒരിക്കൽ കൂടി തിരുവചന ചിന്തകളുമായി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അങ്ങ് ആ സൃഷ്ടികളിൽ ഏറ്റവും മകുടമായ മനുഷ്യരെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ഈ ഭൂമിയിൽ അങ്ങ് എന്തെല്ലാം ഒരുക്കിയിരിക്കുന്നു. ഈ പ്രകൃതിയിൽ നിന്ന് അങ്ങയെ കണ്ടെത്തുവാൻ, ഈ പ്രകൃതിയിൽ അങ്ങയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് തിരിച്ചറിയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ തിരുവചന ചിന്തയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. കേൾക്കുന്ന എല്ലാവർക്കും ഈ ചിന്തകൾ അനുഗ്രഹപ്രദമായി തീരുവാൻ അങ്ങയിലേക്ക് കുറച്ചുകൂടെ, ഒരു പടി കൂടെ അടുത്തു വരുവാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം എക്കാലത്തെയും നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ദൈവീക തുല്യമാകുവാൻ, ദൈവരാജ്യത്തിൻ്റെ, സ്നേഹരാജ്യത്തിൻ്റെ ഭാഗമാക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയാൽ പോലും, നിങ്ങൾ പോലും ഖേദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്താലും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വെറുത്താൽ പോലും, നിങ്ങളെ വെറുക്കാത്ത, നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുമായി ഒരു ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റേത്. ദൈവത്തിൻ്റെ സ്നേഹം നിരുപാധികവും അനന്തവുമാണ്. ഒരുപക്ഷെ ഒരു നിരുപാധിക സ്നേഹമുണ്ടോ എന്ന് സംശയിക്കുന്ന നമ്മുടെ ചിന്തകൾക്ക് അപവാദമായി മാറുന്ന ഒരു സ്നേഹമാണിത്. ഞാൻ കണ്ടതും അറിഞ്ഞതുമെല്ലാം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ള സ്നേഹമാണ് എന്ന് കരുതുന്ന ആളുകളെ പോലും ഈ സ്നേഹത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. പ്രകൃതിയും തിരുവെഴുത്തുകളും ഒരുപോലെ ദിവ്യ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. കാരണം നമ്മുടെ സ്വർഗീയ പിതാവ് ജീവന്റെയും ജ്ഞാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമാകുന്നു. ഈ കാണുന്നതായിട്ടുള്ള പ്രമേയങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രകൃതിയിൽ കാണുകയും ചെയ്യാം. ഈ പ്രകൃതി ഓരോ സമയവും മനുഷ്യന് തൻ്റെ സൃഷ്ടാവിനെ ഓർക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വാർത്ഥവും ശീഘ്രലബ്ധി കൈവരാനുമുള്ള മാനുഷിക കൈകടത്തലുകൾ പ്രകൃതിയുടെ ഉദ്ദേശം നിർവഹിക്കുവാൻ അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ കൂടെ ഈ പ്രകൃതിയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അതാശ്ചര്യജനകവും ഭംഗിയേറിയതുമാണ്. എന്താ, നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ? ഈ പ്രകൃതി മനുഷ്യരുടെ എന്ന് മാത്രമല്ല സർവജീവജാലങ്ങളുടെയും അതാത് ആവശ്യങ്ങൾക്കും ഭാഗധേയത്തിനും പ്രകൃതി ഏറ്റവും ഉപയുക്തമാക്കിയിരിക്കുന്ന സ്ഥിതിയെയും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഭൂമിയെ സന്തോഷകരവും ഫലവത്തുമാക്കി തീർക്കുന്ന വേനലും മഴയും കുന്നുകളും ആഴികളും മേടുകളും ഇവയെല്ലാം സൃഷ്ടാവിൻ്റെ വൻ സ്നേഹത്തെയാണ് വെളിവാക്കുന്നത്. അതാത് ജീവികൾക്ക് ദിനംപ്രതി ആവശ്യമായിരിക്കുന്ന ആഹാരത്തെ നൽകുന്നതും സൃഷ്ടാവായ ദൈവം തന്നെ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സങ്കീർത്തനക്കാരനായ ഒരു വ്യക്തി ഇപ്രകാരം പാടി. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കായി തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. സങ്കീർത്തനങ്ങൾ 145 അതിൻ്റെ 16 വാക്യം. ദൈവം മനുഷ്യനെ വിശുദ്ധനും അനുഗ്രഹപൂർണനുമായാണ് സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ നാശത്തിൻ്റെയും ശാപത്തിൻ്റെയും വല്ല ലക്ഷണമോ നിഴലോ ആദിയിൽ ഉണ്ടായിരുന്നില്ല. സ്നേഹത്തിൻ പ്രമാണമായ ദിവ്യകൽപ്പന ലംഘിക്കപ്പെട്ടതിനാൽ ഈ ലോകത്തിൽ മരണവും അരിഷ്ടതയും പ്രവേശിക്കുവാൻ ഇടയായി. പാപാനന്തരമാണ് ഈ പ്രകൃതിക്ക് അതിൻ്റെ ശാന്തതയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം നഷ്ടമായത്. ആദ്യ പാപത്തിനു ശേഷം ഭൂമിയുടെ സ്വാഭാവിക ഭംഗിയെ വികലമാക്കുവാൻ ആർക്കും സാധിക്കും എന്ന സാഹചര്യവും ഒരുങ്ങി. എങ്കിലും ദൈവസ്നേഹത്തിൻ്റെ മങ്ങിയ ദൃശ്യങ്ങളിൽ ശ്രദ്ധിച്ച് ദൈവസ്നേഹം തിരയുന്ന കണ്ണുകൾക്ക് ഇന്നും വ്യക്തമായ ചിത്രങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ലഭിക്കും. ഈ പ്രകൃതിയിൽ പാപത്തിൻ്റെ ഫലമാകുന്ന അനേക ദുരിതങ്ങൾ അനുഭവിക്കുന്നതിനിടയിലും നാം ദിവ്യസ്നേഹത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ കാണാനിടയാകും. മനുഷ്യൻ നിമിത്തമാണ് ദൈവം ഭൂമിയെ ശപിച്ചത് എന്ന് എഴുതിയിരിക്കുന്നു. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ ഉദാഹരണങ്ങളെ സസ്യങ്ങളെയും കൃഷിയെയും കുറിച്ചുള്ള പരാമർശങ്ങൾ നിരത്തി തിരുവെഴുത്തുകളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. ഭൂമിയുടെ യഥാർത്ഥ സൃഷ്ടി പൂർത്തിയായി. ഉൽപ്പത്തി പുസ്തകം 1 10 12 18 21 25 എന്നീ വാക്യങ്ങളിൽ താൻ സൃഷ്ടിച്ചതെല്ലാം തന്നെ അത് നല്ലതാണെന്ന് ദൈവം കണ്ടു. ഏദൻ തോട്ടത്തിൻ്റെ കാലത്തും പിന്നീട് പ്രളയാനന്തരവും നമുക്ക് ചുറ്റുമുള്ള ലോകം ദൈവം സൃഷ്ടിച്ചതിൽ നിന്നും വളരെയധികം മാറ്റം കൈവരിച്ചിരുന്നു. ഈ മാറ്റം മനുഷ്യൻ്റെ പതനത്തിൻ്റെ ഫലമായിരുന്നു. ലോകത്തെയും ദൈവത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടിയെയും മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ആദമിൻ്റെ പാപം. പാപത്തിൻ്റെ അനന്തരഫലമായി ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട മുള്ളും പറക്കാരെയും പോലും ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തെ കാണിക്കുന്ന പ്രതീകങ്ങളായി മാറി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. സസ്യശാസ്ത്രപരമായി പറഞ്ഞാൽ മുള്ളുകളെന്നാൽ ഇലയുടെ ചുവട്ടിലോ ചില്ലകളുടെ അറ്റത്തോ ഉണ്ടാകുന്ന മൂർച്ചയുള്ള തണ്ടുകളാണ്. പുതിയ പാപബന്ധിത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട പ്രകൃതിപരമായ മാറ്റത്തിൻ്റെ പ്രതീകങ്ങൾ കൂടിയാണ് മുള്ളുകൾ. എന്നാൽ ഈ മുള്ളുപോലും ദൈവത്തിൻ്റെ സ്നേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 27:29 വാക്യത്തിൽ യേശു ക്രൂശിക്കപ്പെടുന്നതിനു മുമ്പ് ധരിച്ചിരുന്ന മുള്ളിൻ്റെ കിരീടത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, വലം കയ്യിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. മാനവരാശിയുടെ പാപങ്ങളെ ഏറ്റെടുത്ത യേശുവിനെ ആളുകൾ ചുറ്റും നിന്ന് പരിഹസിച്ചു. യേശുവിനെ രാജാവിനെ പോലെ കാര്യമായും കളിയായും കണ്ട ആളുകളുടെ നടുവിലൂടെ റോമൻ പടയാളികൾ യേശുവിനെ നടത്തിയ അപമാനയാത്രയിൽ ദൈവ സ്നേഹത്തിൻ്റെ മറ്റൊരു ചിത്രം തെളിഞ്ഞു വരുന്നു. മുള്ളുള്ള ഒരു കിരീടത്തിൻ്റെ ചിത്രത്തിലൂടെ മുള്ളുകൾ പലപ്പോഴും മനുഷ്യ ജീവിതത്തിൻ്റെ ഞെരുക്കവും ഭാരത്തെയുമൊക്കെ കഷ്ടപ്പാടുകളെ പരീക്ഷകളെയുമൊക്കെ സൂചിപ്പിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാപത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ആ മുൾക്കിരീടം ശിരസിൽ ധരിച്ചതും നമ്മുടെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പ്രതീകമായ ആ മുൾക്കിരീടത്തെ സ്വന്തം തലയിൽ തുളച്ചു കയറാൻ യേശു അനുവദിച്ചതുപോലും ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. മുള്ളുകളുടെ പ്രമേയത്തിൽ നിന്നുള്ള മറ്റൊരു ഉദാഹരണം കൂടിയും നമുക്ക് ബൈബിളിൽ നിന്ന് കാണാം. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു, തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അബ്രഹാം എന്താകുന്നു മകനെ എന്ന് ചോദിച്ചു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ തന്നുകൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി, തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അബ്രഹാം പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു. ഇവിടെ നമുക്ക് മുള്ളുകൾക്കും കമ്പുകൾക്കുമിടയിൽ, മുൾച്ചെടി അഥവാ മുൾപടപ്പുകൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണുന്നു. ആ ആട്ടിൻകുട്ടിയും കമ്പുകളുടെ കൂർത്ത അഗ്രം തട്ടി മുള്ളുകൾ കയറി വേദന അനുഭവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിൽ അബ്രഹാം അതിനെ എടുത്തുകൊണ്ടുവന്നു. പരമയാഗത്തിനു വേണ്ടി ചോര ചിന്തുവാൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത പിതാവായ ദൈവത്തിൻ്റെ ഒരു സ്നേഹം, ത്യാഗം, യാഗം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പാപത്തിൻ്റെ ഫലമായി നാം അനുഭവിക്കുന്ന മുള്ളും പറക്കാരയും എന്ന അരിഷ്ടത പാപത്തിൻ്റെ അധപതനത്തിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്ന അഭ്യസന മാർഗത്തിൽ ചിലതാണ്. നമ്മുടെ നന്മയ്ക്കായിട്ടാണ് അവ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന് അതിൻ്റെ പൂർവസ്ഥിതിയിൽ നിന്ന് ഒരു അധപ്പതനം നേരിട്ടിരിക്കുന്നു. എങ്കിലും ഇന്ന് ലോകത്തിൽ ദുഃഖവും അരിഷ്ടതയും മാത്രമല്ല പ്രത്യാശാജനകവും ആശ്വാസദായകവുമായ അനേക ദൂതുകളും ഈ പ്രകൃതിയിൽ തന്നെ ദൈവം നമുക്കായി ഒരുക്കിയിട്ടുമുണ്ട്. കാരണം പറക്കാരകൾക്കിടയിൽ, പുഷ്പങ്ങളും മുള്ളുകൾക്കിടയിൽ പനിനീർ പൂക്കളും വിടരുന്നത് നമുക്ക് കാണുവാൻ ഇടയാകുന്നു. മത്തായിയുടെ സുവിശേഷം 6:26 മുതൽ താഴേക്ക് വായിക്കുകയാണെങ്കിൽ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരിക്കുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കുരുവികൾ ചെറുതെങ്കിലും പ്രത്യേക പക്ഷികളാണ്. അവ ചെറുതായതിനാൽ ചിലപ്പോൾ അവഗണിക്കപ്പെടുന്നുമുണ്ട്. എന്നിരുന്നാലും കുരുവികളെ അറിയുന്ന ദൈവം അവയെ എത്ര അത്ഭുതകരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹപൂർവകമായ പരിചരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുരുവികളെ നമുക്കൊന്ന് പരിഗണിക്കുവാൻ സാധിക്കുമോ? കുരുവികളെ നോക്കുവാൻ യേശു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ദൈവിക നീതിയെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുവാൻ പലതരത്തിലുള്ള സൃഷ്ടികളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 6:6 അതിൻ്റെ 6 വാക്യത്തിൽ ഉറുമ്പിനെ മാതൃകയാക്കുവാൻ നമ്മളോട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:28 താമരയെ ഒന്ന് നോക്കാൻ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:26 നമ്മൾ വായിച്ചതുപോലെ പക്ഷികളെ നോക്കുവിൻ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ഇന്ന് നാം കാണുന്ന പ്രകൃതിയുടെ ദൃശ്യങ്ങൾ ഏദൻ തോട്ടത്തിൻ്റെ സൗന്ദര്യത്തെയും മഹത്വത്തെയും കുറിച്ചുള്ള ഒരു മങ്ങിയ ആശയം മാത്രമാണ് നൽകുന്നത്. എന്നിരുന്നാലും പ്രകൃതി അവ്യക്തമായ ശബ്ദത്തോടെ ദൈവസ്നേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. പച്ചപ്പുള്ള വയലുകളും ഉയർന്ന മരങ്ങളും പ്രസന്നമായ സൂര്യപ്രകാശവും മേഘങ്ങളും മഞ്ഞും രാത്രിയുടെ നിശബ്ദതയും നക്ഷത്ര നിബിഡമായ ആകാശത്തിൻ്റെ മഹത്വവും രാത്രികളിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനും അവൻ്റെ അത്ഭുതകരമായ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഉയരങ്ങളിൽ വായുവിലൂടെ സഞ്ചരിച്ച് ഭൂമിയെയും അതിൻ്റെ പച്ചപ്പിനെയും നിലനിർത്തുന്ന മഴത്തുള്ളികളും ഈ പച്ചപ്പുകൾ നിലനിർത്താൻ ഒരുക്കുന്ന പ്രകാശ സംശ്ലേഷണത്താൽ ശുദ്ധമായ വായുവിൻ്റെ ചാക്രിക പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ ദീർഘമായ സഹിഷ്ണുതയ്ക്കും അവൻ്റെ മഹത്തായ സ്നേഹത്തിനും സാക്ഷ്യം വഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:45 അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. യഹോവയുടെ വചനം നേരുള്ളതും അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളതാണെന്നും യഹോവയുടെ ദയ ഭൂമിയെ നിറഞ്ഞിരിക്കുന്നുവെന്നും സങ്കീർത്തനങ്ങൾ 3:4-5 പറയുന്നു. മഹാനായ ഒരു വിദഗ്ധ കലാകാരൻ്റെ പ്രവർത്തനത്തെ ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ നിലനിൽപ്പും അതിൻ്റെ പ്രവർത്തനവും പ്രകൃതി സ്രോതസ്സുകളുടെ ഏകോപനവും സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഒരു സൃഷ്ടിതാവാണ് എല്ലാം സൃഷ്ടിച്ചതെന്നും മനുഷ്യനു വേണ്ടിയാണ് അത് ഒരുക്കിയിരിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ, പ്രിയ ശ്രോതാക്കളെ, ദൈവ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ ഈ പ്രകൃതി എത്രമാത്രം വരച്ചു കാണിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ പിതാവേ, അങ്ങ് സ്നേഹമാകുന്നു എന്ന് വിടരുന്ന മുട്ടിന്മേലും പുൽനാമ്പുകളിൽ പോലും എഴുതിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. അങ്ങയുടെ സ്നേഹത്തെ വെളിവാക്കുന്ന ഇമ്പഗാനങ്ങൾ കൊണ്ട് മാറ്റുലി കൊള്ളിക്കുന്ന പക്ഷികളെ കാണുമ്പോൾ, വായുവിനെ തങ്ങളുടെ സൗരഭ്യത്താൽ സുഗന്ധപൂരിതമാക്കുന്ന ഭംഗിയുള്ള പുഷ്പങ്ങളെ കാണുമ്പോൾ, കാട്ടിൽ പച്ച നിറമുള്ള ഇലകളോടുകൂടിയ ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങളും ഞങ്ങൾ കാണുമ്പോൾ, അങ്ങയുടെ പിതൃവാത്സല്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തൻ്റെ മക്കൾ അനുഗ്രഹപൂർണരായി മാറണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു സൃഷ്ടാവിനെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ സ്വീകർത്താക്കളായി ഞങ്ങൾ തുടരുമ്പോൾ ഈ പ്രകൃതിയുടെ നന്മകളെ ഞങ്ങൾക്കായി ഒരുക്കിത്തുള്ള അങ്ങാകുന്ന സൃഷ്ടാവിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അവർക്ക് കൃത നൽകണം. ഈ ലോകത്തിൽ കാണുന്ന ഭൂമിയോ ജലാശയങ്ങളോ ചൂടിൻ്റെയും പ്രകാശത്തിൻ്റെയും സ്രോതസ്സുകളോ വായുമണ്ഡലമോ അല്ല, മറിച്ച് അങ്ങാണ് സകലവും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ സൃഷ്ടാവിനെ ഭജിച്ചുകൊണ്ട് മുന്നേറുക നിങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.